പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം. ബാബയ്ക്കുമോ കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും, അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരൻ ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്ത് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. എന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്നവരുടെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തി. കടം കിട്ടുന്നതുവരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം കിട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവന് അത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപകരിച്ചു തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നെയും ശാപവശവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുസ്തത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർദ്ധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിൽ നിന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്നാതെ നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഫലമേറിയ പരിചയക്കാളും കനത്ത കുന്തത്തെക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കും. ജാമ്യക്കാരന്റെ കാരണം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അതവരെ കടലിലെ തിരമാല പോലെ വലിച്ചു. പ്രബലന്മാരെ നാട് കടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ആവേശം മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്തായൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വയമായി പാർക്കാൻ വരണം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തന്നെയുള്ള ജീവിതം ശോചനീയമാണ്. വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞാൽ ഈ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല പരിശവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്നമേശ ഒരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യനു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീടെനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ ബന്ധിക്കുന്ന ശകാരവും ഉത്തമണ്ണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് വറ്റുകിട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാസ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പലഞ്ഞിരിക്കും. അവന് യൗവനത്തിന് അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അവനെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധി അയച്ചിരുന്ന നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ സുഖാനന്ദത്തിനുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തെക്കാൾ നിത്യവിഷമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ കാണമാസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയെ ആലിംഗനം ചെയ്തിട്ടും വിലപിക്കുന്ന ശണ്ഠനെ പോലെ തന്നെ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റിയ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ധനത്തിനുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയില്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കൊന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങൾ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതി കരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് ക്ഷണിയാണ്. പോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതനെന്ന് വിളിക്കും. സുജനമത്തെ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട കുറ്റമറ്റവനായി കാണപ്പെട്ടവനാരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനുമാരുണ്ട്. അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ അവതാരത്തെ പുകഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധം എന്ന് പറയുകയും വരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ പുതിയുള്ളതായ സൃഷ്ടികൾ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉണ്ടി മാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആപ്തിയോടെ ചമച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ച് നിർത്തുന്നതാണ് മര്യാദ. മതിവരായി കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ച് തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവൻ ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാസാഹിത്യവും ദഹനിശ്ചയവും മുദ്രവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ശ്രദ്ധിച്ചു കളയുക, ആശ്വാസം ലഭിക്കുന്നു. മകനെ, എന്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിന്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, പിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോകം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവന്റെ അവതാരത്തെ കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവന്റെ അല്പത്വത്തെ കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞു കുടിച്ച ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, വീഞ്ഞനെ വരെ നശിപ്പിച്ചിട്ടുണ്ട്. ഗുരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞു കുടിക്കാത്തവനെന്താ ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിനാനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞിടർച്ചയും പ്രലോഭനം ഉണ്ടാക്കുന്ന ദുഷ്ടാനുഭവമാണ്. ഉന്മത്തത ബുദ്ധിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ സൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങൾ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. വിരുന്നിൽ നീ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്വം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സംസ്ഥാനത്തിരുന്ന് അവരോട് താഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത്. വിഞ്ഞസൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വിഞ്ഞസൽക്കാരവേളയിലെ ശ്രുതിമധുരമായ സംഗീതം സ്വർണാഭരണത്തിലെ മരതമുദ്രയാണ്. യുവാവെ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അതും ഒന്നിലേറെ തന്നെ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലപ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടുക്കി മുൻപേ മിന്നിൽ കാണുന്നത് പോലെ ദിനേശ്വരന്റെ മുമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തവൻ ആകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക, എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുന്നു. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും, എന്നാൽ കപട നടത്തിക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം വരെത്തിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. വഴിയിൽ ശ്രദ്ധയോടെ ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. ദൈവമേ സുനക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ?
പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പാറയ്ക്കുമോ? പിതാവിനും പുത്രനും വിശുദ്ധുള്ള റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഔത്തോസ് പത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ ഇത്രകാലവും വളരെ ധന്യമായി നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ ആദ്യമേ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് ആരംഭമിടുകയും സജീവമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഭദ്രാസനപത്ര പുലിത്ത വസതിൽ അദ്ദേഹം യാത്രയിലാണ്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കഴിയുകയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ശ്രീ തിരുമനസ്സിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും തിരുമേനി സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വന്നി ജോണച്ചനെയും ഫിലിപ്പ് മുസച്ചനെയും എല്ലാ വൈദികരെയും ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വളരെ സുപരിചിതമായ ഒരു ഗീതമാണ്, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. പലപ്പോഴും ജീവിതത്തിലെ പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ലഭിച്ചിരിക്കുന്ന ദൈവാത്മാവിനെ അനുസ്യൂതം പ്രകാശിപ്പിക്കുവാനും പ്രോജ്വലിപ്പിക്കുവാനും ഉള്ള അപേക്ഷയായിരിക്കണം ഓരോ പ്രാർത്ഥനയും ഏതോസം നമ്മൾ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ആത്മാവിനെ അന്വേഷിക്കുന്ന മക്കളായിട്ട് രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഒരുപക്ഷെ നമ്മുടെ വായനയും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. യാചിപ്പും നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പും കണ്ടെത്തും. ആ ഒരു ആത്മീയ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഗീതമാണ് തന്നാലും ആത്മാവിനെ, തന്നാലും നിൻ ജീവനെ നിത്യ സഹായകനെ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. അകതാരിലുണർവിന്ന പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാരവാരിലെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. അകതാരിലുണർവിന്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിലെ ഫലമേകുവാന അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. പാപവും പുണ്യവും വേറിരിത്തേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ
നിത്യസഹായകനേ തന്നാലും നാഥ ആത്മാവിനേ ആശ്വാസദായകനേ തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ.
നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിനും പത്തനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റവനെ ഞങ്ങളോട് കണയേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റവനെ ഞങ്ങളോട് കണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ട, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
നമസ്കാരങ്ങളോട്
കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. ആവിലാരടിയാരോട് നിനക്ക് സ്തുതി. പാർക്കുമോ
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ അടുക്കുമ്പോൾ ഭൂമിയിൽ വാവേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾ വരണമേ.
ഞങ്ങളുടെ കടലോടി
പോലെ
ഞങ്ങളുടെ
ആത്മോഷിപ്പിക്കണമേ.
പറഞ്ഞേ നിനക്ക് സമാധാനം.
ഭർത്താവിനോടെ വാട്ടുപെടുവനാകുന്നു.
പറക്കുമോ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സകല സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മിശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടുള്ള നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി പോലെ തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്നും ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശു മിശിഹ ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നി നരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അഗ്നിക്കടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരനെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിയുക്തന്മാരാക്കി തീർത്ത നിന്റെ കൃപ നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരാകുന്ന ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തേണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നതുമാകുന്നുവല്ലോ. കർത്താവായ യേശു മിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ.
ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് തന്നി മാറുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർത്തതിൽ വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യാം. ഓരോ നിമിഷവും അത്ഭുതകരമായി നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ സ്തുതിക്കുകയും വന്ദിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. ദൈവത്തിന്റെ നടത്തിപ്പ് എത്ര നമ്മൾ വർണ്ണിച്ചാലും അത് മതിയാവത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഓരോ നിമിഷവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ എപ്പോഴും അനുഭവിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ തലത്തിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മളെ കരുതുന്ന ദൈവത്തിന്റെ ആഴമായ സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ്. ഇവിടെ കഴിഞ്ഞ ഈ ഒരു മാസം ആദ്യ ദിവസങ്ങളിലൊക്കെയും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാള് നമ്മൾ ആഘോഷിക്കുകയും മാതാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് സഭയും വിശ്വാസികളൊക്കെ ധന്യമായി തീർന്ന ദിവസങ്ങളായിരുന്നു. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദൈവമാതാവിന്റെ തന്നെ നോമ്പില് എട്ട് നോമ്പ് ആഘോഷിക്കുന്ന ഒരു സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇതൊക്കെ സഭ ഔദ്യോഗികമായിട്ട് എട്ട് നോമ്പ് ആചരിക്കുന്നില്ലെങ്കിൽ പോലും ദൈവമാതാവിലുള്ള വിശ്വാസികളുടെ ആഴമായ പ്രതിപത്തിയും സ്നേഹവും ഭക്തിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തിയോടുകൂടി വിശ്വാസികളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടാടുന്ന ദിനങ്ങളാണ് നമുക്കറിയാം. അതൊരു നോമ്പ് എന്നുള്ള ചിന്താഗതിക്കൊക്കെ അപ്പുറമായി ദൈവമാതാവിൽ ദൈവമാതാവിനോടുള്ള ഭക്തിയിലും മാതാവ് കാണിച്ചു തന്ന ജീവിതത്തിന്റെ ദാർശനിക നൈർമല്യ ജീവിതത്തിന്റെ നന്മ കണ്ടെത്തത്തക്കവണ്ണമുള്ള ആത്മീയ അവബോധത്തിലേക്ക് അന്വേഷിക്കുന്ന വ്യക്തികളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഉള്ള സഭയുടെ ഒരു വ്യഗ്രതയായിട്ട് മാത്രം അതിനെ കണ്ടുകൊണ്ടാണ് എല്ലാ പള്ളികളിലും മിക്കവാറും പള്ളികളിലൊക്കെയും ദൈവമാതാവിന്റെ ജനന പെരുന്നാള് ഭക്തിയോടുകൂടി കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും മാതാവിന്റെ സാന്നിധ്യവും മാതാവിന്റെ മധ്യസ്ഥതയും നമ്മുടെ സഭയിൽ മാത്രമല്ല അന്വേഷിക്കുന്ന എല്ലാ സഭകളിലും ആ ഒരു ആത്മ നിറവ് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ധന്യമാർന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും മാതാവിന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും കണ്ണുനീരും അഭയയാചനയും ഒക്കെ അതിനേക്കാൾക്ക് ഉപരി കൂടുതൽ ഈ ഒരു അമ്മയുടെ ജീവിത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന നന്മയുടെ ശ്രേഷ്ഠ ഫലങ്ങളെ അല്പമൊക്കെ സ്വാധീനിക്കുവാനും സംശീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളൊന്നാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാൻ തക്കവണ്ണം അറിയാവുന്നില്ല. ദൈവമാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് കൂടുതൽ ആത്മീയ നന്മയിലേക്ക് ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ഹാം ജോസഫ് അച്ഛനാണ്. നിരുക്ഷത്തിന് എല്ലാവർക്കൊക്കെ അറിയാം, ഈ ശുശ്രൂഷയിൽ തന്നെ പല പ്രാവശ്യം അച്ഛന്റെ ശ്രേഷ്ഠമായ ചിന്തകളും സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ഷിക്കാഗോ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഭദ്രാസനത്തിലെ പല ആത്മീയ രംഗങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് നേതൃത്വം നൽകുകയും നല്ല സ്ഥലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത വൈദ്യനാണ് ഹാം ജോസഫ് അച്ഛൻ. എനിക്ക് അച്ഛനോടൊത്തിരി നന്ദിയുള്ളത് കാരണം അച്ഛൻ ഇന്നലെ സാധാരണ നൈറ്റിലാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്തിട്ട് രാവിലെ ഉറങ്ങേണ്ട സമയമാണ് എങ്കിൽ പോലും ഇന്നത്തെ ഒരു രണ്ട് ചിന്ത പകർന്നു നൽകണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒട്ടുമടി കൂടാതെ അച്ഛനത് സമ്മതിക്കുകയും വളരെ താല്പര്യത്തോടുകൂടി ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇത്തിരി അഭിമാനമായിട്ട് ഞാൻ സന്തോഷമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല ആളുകളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പല വൈദികരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിന്റെയും ഒക്കെ മധ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. അത്രമാത്രം ഈ ശുശ്രൂഷയെ സ്നേഹിക്കുകയും അതിന്റെ പ്രാധാന്യത്തോടെ അതിനെ കൈക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതിന് മുമ്പ് അച്ഛന്റെ തിരുവചന ശുശ്രൂഷ നടത്തുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പഴയ ഗീതമാണ്, യേശുവേ നിൻപാദം, യേശുവേ നിൻപാദം കുമ്പിടുന്നേ. വളരെ നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, സ്നേഹത്തിന്റെ പൂർണ്ണത കാൽവറിയിൽ വെളിപ്പെടുത്തിയ ആഴമായ സ്നേഹത്തിന്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് നോക്കുന്ന ഏവരെയും കൊണ്ടെത്തിക്കുന്ന ചിന്തകളെ പകർന്നു നൽകുന്ന ഒരു ഗീതമാണ്. പലപ്പോഴും എത്ര ധ്യാനിച്ചാലും നമുക്ക് വേണ്ടി കാൽവറിയില് രക്തമൊഴുക്കിയ ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഗീതം ആലപിക്കുമ്പോഴൊക്കെയും അല്ലെ അതിന്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുമ്പോഴൊക്കെയും അല്പമെങ്കിലുമൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ അനന്ത സാഗരത്തിന്റെ തീരത്ത് അല്പമെങ്കിലുമൊക്കെ ഒന്ന് മുട്ടുവാനും കണ്ടെത്തുവാനും ഒക്കെ ഇടയാക്കി തീർക്കുന്ന ഒരു ധ്യാനഗീതമാണ് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
യേശുവേ നിൻപാദം കുമ്പിടുന്നേ, നിൻപാദം കുമ്പിടുന്നേ, യേശുവേ നിൻപാദം കുമ്പിടുന്നേ, വിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, വിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിൻമകൻ നീക്കുവ പിന്മാകി മാവിടിഞ്ഞോ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻപാദം കുമ്പിടുന്നേ, നിൻപാദം കുമ്പിടുന്നേ, യേശുവേ നിൻപാദം കുമ്പിടുന്നേ, സ്നേഹത്തിലാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ, സ്നേഹത്തിലാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ, ആമയും മാറിയും വാനന്ദ മേറിയും വാഴുന്നു ഭീതി എന്നേ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻപാദം കുമ്പിടുന്നേ, നിൻപാദം കുമ്പിടുന്നേ, യേശുവേ നിൻപാദം കുമ്പിടുന്നേ, എന്നോ നീ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, എന്നോ നീ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവ എന്തോരു ഭാഗ്യമിത്, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻപാദം തുമ്പിടുന്നേ, നിൻപാദം കുമ്പിടുന്നേ,
ആദം കുംഭീടും ഭൂതാലം വന്തോരോഗം കാരകങ്ങൾ മാറയും ഭൂതലം വന്തോരോഗോ കാരകങ്ങൾ മാറയും അൻപിൻ കാരങ്ങൾ സാധു ഞാൻ വിശ്രമിക്കും ഹല്ലേലൂയ്യ ആമേൻ ഹല്ലേലൂയ്യ യേശുവേ നിൻ വാദം കുംഭീടും നീ യേശുവേ നിൻ വാദം കുംഭീടും നീ
തിരുവചന ധ്യാനത്തിനായിട്ട് വന്നിയ സ്വാമി ജോസഫത്തിനെ വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ശ്രീയുടെ ദൈവത്തിന്റെ ബലോചര നാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശ്വൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട രാജേഷൻ, ബഹുമാനപ്പെട്ട ജോണച്ചൻ, ഫിലിപ്പോസച്ചൻ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തന്മാരുമേ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് സഹായിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിർമ്മല നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഈ മനോഹരമായിട്ടുള്ള പ്രഭാതത്തിൽ ദൈവസ്ഥാനത്തിൽ നിങ്ങളോട് ഒന്നിച്ച് ദൈവവചനത്തിന്റെ മധുരം മുതിരുവാനും ഒന്നിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് സകലമായിട്ടുള്ള മാനവും മഹത്വവും തേജസ്സും സ്തോത്രവും എന്റെ കർത്താവിന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ശ്ലീഹ നോമ്പ് കാലത്ത് മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്തയാണെന്ന് നിങ്ങളോട് ഒന്നിച്ച് ഞാൻ പങ്കുവെക്കുന്നത്. കേവല സാധാരണ മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാരെ വിദ്യാഭ്യാസം, സാമാന്യ വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ആരോരും അത് പ്രത്യേകമായിട്ട് അറിയപ്പെടാതെ കഴിഞ്ഞിരുന്ന മുക്കന്മാരാക്കി മാത്രം കഴിഞ്ഞ ശിഷ്യന്മാരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റിയ ശക്തി എന്താണ് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത. വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ അവരെ പര്യാപ്തമാക്കിയ, അവരെ അതിനുവേണ്ടി ഒരുക്കിയ, സജ്ജമാക്കിയ ശക്തി എന്തായിരുന്നു എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ശ്ലീഹ നോമ്പ് കാലത്ത് കടന്നു വന്ന ഒരു ചിന്ത. അതിനെ ആധാരമാക്കി ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ദൈവത്തിൽ ശർമ്മപ്പെടുന്ന വിശുദ്ധരുടെ ഭാഗം, ശുദ്ധമുള്ളവനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4 അധ്യായം അതിന്റെ 7 മുതൽ താഴെയുള്ള 2-3 വാക്യങ്ങളാണ്. 2 Corinthians 4:7 പെട്ടെന്ന് ഞാനതൊന്ന് വായിച്ചിട്ട്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ തന്നിൽ അധിവസിക്കുന്ന, വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ നിക്ഷേപമായ മൺപാത്രങ്ങളിൽ, അവരുടെ ജഡത്തിൽ ആകുന്നു ഉള്ളത് എന്ന് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്. വി ഹാവ് ടു തിങ്ക് വാട്ട് വാട്ട് ഈസ് സർപാസിംഗ് പവർ ഓഫ് ഗോഡ് വിച്ച് എനേബിൾ ദ ഡിസൈപ്പിൾസ് ടു ഡു വണ്ടർഫുൾ തിങ്സ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്. എന്തായിരുന്നു ആത്യന്തികമായിട്ടുള്ള ശക്തി അവർക്ക് വൻകാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവരെ സഹായിച്ച ശക്തി എന്തായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധനായിരിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തയിലേക്ക് കടക്കാം. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 22-33 വരെ, മത്തായി ചാപ്റ്റർ 14:22-33. അതുപോലെ തന്നെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45-52 വരെ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 6:45-52. ഈ ഭാഗത്തിൽ നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ വചനം കേൾക്കുവാൻ വന്ന വലിയ പുരുഷാരത്തിന്, അയ്യത്തിലേറെ പുരുഷാരത്തിന് 5 പൊങ്ങളുടെ തീറ്റി തൃപ്തിപ്പെടുത്തുന്ന സംഭവമാണ്. നമുക്കറിയാമല്ലോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിന്റെ നിമിഷങ്ങളെ പ്രദാനം ചെയ്ത, അവരെ ആഹ്ലാദത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചൊരു വലിയ സംഭവമായിരുന്നു. 5 പൊങ്ങളുടെ കർത്താവ് 5000-ലേറെ പുരുഷന്മാരെയും മറ്റുള്ളവരെയും തീറ്റി തൃപ്തിപ്പെടുത്തുന്ന സംഭവം. എന്നാല് അതിന് ചേർന്ന് പിന്നീട് കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മളവിടെ കാണുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് ജനത്തെ തിരിച്ചുവിടുന്നതിനിടയിൽ അവൻ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് വേറിട്ടു പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പായിട്ട് അവന് ബേർസേബയിലേക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ മലയിലിരിക്കുവാനല്ല, മറിച്ച് അവിടെ നിന്നും ഗലീല കടൽ കടന്ന് ബേർസേബയിലേക്ക് പോകാനായിട്ട് നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഈ ഭാഗം വന്നപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒന്നാമത്തെ ചിന്ത, എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് കടന്നയക്കുന്നത്? നമുക്കറിയാമല്ലോ, നമ്മളവിടെ വായിക്കുന്നുണ്ട് അപ്പം മിച്ചം വന്ന അപ്പം 12 കൊട്ട നരച്ചെടുത്തു എന്ന് നമുക്കറിയാം. ഇത് ഇന്നത്തെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഒരു നിഴലാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, സമർത്ഥിയുടെ നടുവിൽ ശിഷ്യന്മാരായി കഴിഞ്ഞു, 12 കൊട്ട വലിയ കൊട്ട അപ്പം നരച്ചിരിക്കുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മളുടെ അനേകരും നമ്മുടെ കുടുംബത്തിലുള്ള അനേകരും ഇന്ന് ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകാത്തതിന്റെ കാരണം ഇതേ അനുഭവമാണ്. കാരണം ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇറച്ചി കിറച്ചി, മീനിന് മീന്, വെജിറ്റബിൾസിന് വെജിറ്റബിൾ, പാലിന് പാല്, അവ സ്റ്റോക്ക് വേറെ ഇരിപ്പുണ്ട്. അലമാരികൾ തിരക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വസ്ത്രം ഇരിപ്പുണ്ട്. ഏസികൾ തിരക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ലൊരു പങ്ക് മനുഷ്യർക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിഷയമില്ല. പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പോരെ വെളി പോകേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് പള്ളി ചെന്നാൽ പോലും ആരാധനയുടെ കൂട്ടായ്മ നിൽക്കാതെ പലരും മാറി താഴെയും അവിടെ എവിടെയും പോയി ഇരിക്കുന്നതിന് കാരണം മനുഷ്യന് സമർത്ഥയുടെ നടുവിൽ പ്രാർത്ഥിക്കേണ്ട ബോധ്യമുണ്ടാകുന്നില്ല. പ്രാർത്ഥിക്കാൻ ഒരു വിഷയം പലർക്കുമില്ല. പ്രാർത്ഥിക്കാൻ വിഷയമുണ്ടാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് പോകും മനുഷ്യന്. ഇത് തന്നെയായിരുന്നു ഈ ശിഷ്യന്മാരുടെ അനുഭവം. കൊട്ടയ്ക്കകത്ത് അപ്പം നിറഞ്ഞപ്പോൾ കർത്താവിനെ അവരെ നിർബന്ധിച്ച് തന്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ വേണ്ടി, ഫോർ ദി എക്സ്റ്റൻഷൻ ഓഫ് ദി വർക്ക് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്, ഹി ഹാഡ് ടു കംപൽ ദം ടു ഗോ ബിയോണ്ട് ഹിം. കർത്താവിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാർ പോകുവാൻ, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി തുടരുവാൻ അവരെ ഓടിച്ചു വിടേണ്ടതായിട്ട് കർത്താവിനെ നിർബന്ധിച്ചവരെ വിടേണ്ടതായിട്ട് വരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ കാണുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ സമർത്ഥയുടെ മടിയിലിരിക്കുമ്പോൾ, സമർത്ഥയുടെ നടുവിലിരിക്കുമ്പോൾ നമ്മൾ അലസരായിട്ട് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് പോകാം, എങ്ങോട്ടും പോകാം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 3 യാമം. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 യാമം എന്ന് പറയുമ്പോൾ 9 മണിക്കൂർ തണ്ട് വലിച്ച് ശീലിച്ച ശിഷ്യന്മാരെ ഈ ഗലീലക്കടലിന്റെ നടുവിലെത്തിയപ്പോൾ തിരമാലകൾ എഴുതിത്തുടങ്ങി, ആഞ്ഞടിക്കുവാനായിട്ട് തുടങ്ങി. അന്ധകാര രാത്രികളെ ചുറ്റുമെന്ന് നടുക്കടലിൽ എത്തിയിരിക്കുന്ന ശിഷ്യന്മാരെ മുക്കുവാനായിട്ട്, അവരിരിക്കുന്ന പടക് മുങ്ങിപ്പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെ പരിഭ്രാന്തിയുള്ളവരായിട്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണും. എന്നാൽ കർത്താവ് മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ് അവനിരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മൾ ഏതെങ്കിലും തിരമാലകളുടെ മധ്യത്തിലേക്ക് നടക്കുന്നതിലേക്ക്, അന്ധകാര രാത്രികളുടെ ഇടയിലേക്ക് നമ്മളെ തള്ളിവിട്ടാൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, അവന്റെ 2 കണ്ണുകൾ നമ്മളെ പിന്തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അവരാണ് വിശ്വാസത്തിന്റെ ആഴം നമ്മളത് വെളിപ്പെട്ടു വരുന്നത്. ഒരു കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണം, ഈ കടലിനക്കരേക്ക് പോകുവാൻ ദൈവം നമ്മളെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ, അവൻ തീർച്ചയായിട്ടും നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ നെഞ്ചത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇവിടെ നമ്മൾ കാണുന്ന യേശു എമ്പുരാൻ നാലാമത്തെ ഗ്രാമത്തിൽ കടലിൽ നടന്ന് അവൻ അവരുടെ അടുക്കളത്തിലൂടെ വന്ന് കടന്നു പോകുവാനായിട്ട് സാധിക്കുമ്പോൾ അവര് കൂടുമെന്ന് വിചാരിച്ച് സംശയിച്ച് അവർ കൂടുതൽ നിലവിളിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഉടനെയാണ് യേശു അവരുടെ അടുക്കിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു, പേടിക്കേണ്ട, ഇത് ഞാനാകുന്നുവെന്ന് പറയുകയാണ്. നമ്മള് ഒന്ന് മനസ്സിലാക്കിക്കാട്ടെ, യേശു നടന്നത് നിന്നെയും എന്നെയും വലയ്ക്കുന്ന തിരമാലകളിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് നടന്നു വരുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ മുക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന തിരമാലകളുടെ മധ്യത്തിൽ, അതിന്റെ മുകളിൽ നമ്മുടെ കർത്താവ് നിൽപ്പുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രാർത്ഥനയുടെ നിറവിൽ നിന്ന് പ്രശ്നത്തിന്റെ വലിയ നിറവിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. യേശു ശിഷ്യന്മാരിരിക്കുന്ന പടകിൽ കയറിയില്ല, അവൻ വള്ളത്തിൽ കയറിയില്ല, എന്നാൽ അവനെ തിരിച്ചറിഞ്ഞ പത്രോസ് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പത്രോസിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇത്. കടല് ഒതുങ്ങണമെന്ന് പത്രോസ് പ്രാർത്ഥിക്കുന്നില്ല, തിരമാലകൾ അമർത്തപ്പെടണമെന്ന് അവൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് വെള്ളത്തിന്മേൽ നിന്റെ അടുക്കിലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണമെന്നാണ് യേശുവിനോട് അവൻ പറയുന്നത്. ഞാൻ പത്രോസിനോട് ചോദിക്കുന്നത്, പത്രോസ് നീ എന്തൊരു മണ്ടന, നീ അർദ്ധരാത്രിയിൽ ഇരുട്ടത്ത് ആർത്തിരിക്കുന്ന തിരമാലകളുടെ മധ്യത്തിൽ ഈ പടവിൽ നിൽക്കുന്ന നീ എന്തിനാ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്? നിന്നെ മുക്കിക്കൊല്ലുവാനായിട്ട് ആർത്തിരിക്കുന്ന ഈ അന്ധകാര കാറ്റിന്റെ നടുവിലേക്ക് നീ എന്തിനാ ഇറങ്ങുന്നത്? ഈ പടക മറിഞ്ഞപ്പോഴും നിനക്ക് അവന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് കടന്നുകൂടെ നിനക്ക് നീ അറിയാമല്ലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പത്രോസ് എന്നോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, കർത്താവില്ലാത്ത പടകിനേക്കാൾ നല്ലത് യേശു നിൽക്കുന്ന കടലാണ് എന്നാണ് പത്രോസിന്റെ മറുപടി. വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മറുപടി നമുക്ക് മനസ്സിൽ സ്വീകരിക്കാം. കർത്താവില്ലാത്ത പടകിനേക്കാൾ കർത്താവ് നിൽക്കുന്ന തിരമാലകളും കടലുമാണ് എനിക്ക് നല്ലതെന്നാണ് പത്രോസിന്റെ മറുപടി. ആർത്തരിക്കുന്ന തിരമാലകളുടെ മുകളിൽ, അതിന്റെ മധ്യത്തിൽ കർത്താവ് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് നാം സുരക്ഷിതരാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് നിന്ന് മാറി അവൻ നിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്നതാണ് നമുക്ക് കൂടുതൽ സുരക്ഷ എന്ന് നാം തിരിച്ചറിയണം. പത്രോസ് വെള്ളത്തിലിറങ്ങി നടന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു, ചുറ്റും നോക്കി തിരമാലയെ കണ്ട് ഭയപ്പെട്ടു കാണും, അവ മുങ്ങിച്ചാകുവാനായിട്ട് തുടങ്ങി. അവനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, പത്രോസിനെ നീന്തി തോപ്പിക്കുവാനായിട്ട് ആർക്കും പറ്റുകയില്ല. അവൻ തുറന്നു വീണു തന്നെ ഗലീല കടലിന്റെ വൃത്തത്തേക്കാണ്. അവനെ ഇഷ്ടം പോലെ നീന്തുവാനായിട്ട് പറയും, അവൻ ഒരിക്കലും മുങ്ങിച്ചാകുകയില്ല. വെള്ളത്തോടെ കളിച്ചു നടക്കുന്നവനാണ് പത്രോസ്. എന്നാൽ മുങ്ങിച്ചാകുവാനായിട്ട് പോകുന്ന പത്രോസ് ഒരിക്കലും നീന്തി രക്ഷപ്പെടുവാനോ നീന്തി തടവിലേക്ക് ചെന്ന് കയറുവാനോ ശ്രമിക്കുന്നില്ല. വീണ്ടും അവനോട് ചോദിച്ചാൽ അവൻ പറയും, വള്ളത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് അവന്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. യേശു അവനോട് അടുക്കളത്തിൽ വരാൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് നീന്തി രക്ഷപ്പെടണ്ട, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ അവനെന്നെ രക്ഷിച്ചാൽ മതി എന്നാണ് പത്രോസ് മറുപടി നൽകുന്നത്. ഇവിടെ നമ്മള് തിരിച്ചറിയേണ്ടത്, ഇത്രത്തോളം പടക വലിച്ചത് പത്രോസ് തന്റെ സ്വന്തം ശക്തി കൊണ്ടാണ്, എന്നാൽ കടലിന്മേൽ നടന്നത് അവൻ യേശുവിന്റെ ശക്തി കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു അധികാരമുള്ളവനാണ്, അവന്റെ ശക്തിയാണ് സകലത്തിന് പര്യാപ്തമാക്കുള്ളത്. വെള്ളിയാഴ്ച ദിവസം കർത്താവിനെ കൊല്ലുന്നു, സാത്താൻ ജയിച്ചു. വെള്ളിയാഴ്ച പിശാച് അവനെ തോൽപ്പിച്ചു. അവന്റെ മുഖവും ശരീരം കാലുകളും എല്ലാം ശീലോകം ചുറ്റിപ്പറ്റി കല്ലറ വെച്ചു. രണ്ട് ശീലകൾ, ഒന്ന് അവന്റെ തലത്താകം മൂടിക്കെട്ടി, അവന്റെ ശരീരം മുഴുവനും കാലു വരെയും പാദം വരെയും ചുറ്റിക്കെട്ടി വരിഞ്ഞു കെട്ടി. ഒരു ജീവിയിലും അവന് അതിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് പറ്റാതെ സാത്താൻ അവനെ വരിഞ്ഞു മുറുക്കി തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഞായറാഴ്ച രാവിലെ ആയപ്പോൾ സാവധാനം നമ്മുടെ കർത്താവ് അവന്റെ തലയിലും അവന്റെ കാലിലും ശരീരത്തിലുമെല്ലാം ചുറ്റിക്കെട്ടിയ റൂമാല് എടുത്ത് അത് നല്ല ഭംഗിയായിട്ട് ചുരുട്ടിക്കെട്ടി മടക്കി വെച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില വെള്ളിയാഴ്ചകളിൽ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഇതുപോലെ സാത്താൻ നമ്മളെ തോൽപ്പിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം. എന്നാൽ യേശുവിന്റെ അത്യന്ത ശക്തി ഇവിടെ പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുന്ന നമ്മൾ വായിക്കാം, യേശുവിന്റെ അത്യന്ത ശക്തി നമ്മളെ ചുറ്റി വരയുന്ന ചുറ്റുമുറക്കി കെട്ടിയിരിക്കുന്ന സകല ശക്തികളെ പൊട്ടിച്ച് നമ്മളെ ചുറ്റിരിക്കുന്ന റൂമാളുകളെല്ലാം അഴിച്ച് ഭംഗിയായി മടക്കി വെച്ചിട്ട് കല്ലറ വിട്ടു പോകുവാനായിട്ട് നമ്മളെ പര്യാപ്തപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ജെറുസലേമിൽ കുളക്കരയിൽ 38 വർഷമായിട്ട് രോഗം പിടിച്ച് കിടന്നിരുന്ന ഒരു മനുഷ്യൻ, ആടുവാതിക്ക് കിടന്നിരുന്ന ഒരു മനുഷ്യൻ, 5 മണ്ഡപങ്ങളുണ്ട്. ആ മണ്ഡപങ്ങളിലെല്ലാം നിറച്ച് ജനങ്ങൾ നിൽക്കുന്നു, ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കുളത്തിന്റെ കരയിൽ 38 വർഷം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ 38 വർഷം എന്തുമാത്രമുണ്ട്! അണുങ്ങുവാൻ കഴിയാതെ, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ, ഈ വെള്ളം കലങ്ങുമ്പോൾ ആരെങ്കിലും ഒന്ന് എടുത്ത് ആദ്യമായിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇറക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് 38 വർഷം കിടന്ന ഒരു മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് നസ്രാനായിരിക്കുന്ന യേശു അവനോട് പ്രസംഗിക്കുന്നില്ല, കൺവിൻസ് ചെയ്യുന്നില്ല, താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഇത്ര കാലമായിട്ട് ഞാൻ ഇവിടെ കിടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അവൻ പറയുന്നുണ്ട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അവന്റെ കിടക്ക, ഇത്ര 38 വർഷം അവനെ കിടത്തിയ അവന്റെ കിടക്ക അവൻ ചുരുട്ടിക്കെട്ടി കയ്യിൽ എടുത്ത് അവൻ നടന്നു എന്നാണ് നമ്മൾ അവനെ വായിക്കുന്നത്. നമ്മളെ കിടത്തുന്ന കിടക്കകൾ ചുരുട്ടിയെടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മളിച്ചു പോകരുത്. നമ്മളെ ചലിക്കാതെ കിടക്കുന്ന കാലുകളെ അവൻ ചലിപ്പിക്കുകയാണ്. ഏറെ നാളായിട്ട് ചലിക്കാത്ത മണ്ഡലങ്ങളെ കർത്താവ് ചലിപ്പിക്കുന്നുവെന്ന് നമ്മൾ അറിയണം. സ്വന്തം ശക്തി കൊണ്ട് നമ്മൾ വലഞ്ഞു പോയേക്കാം, എന്നാൽ ദൈവശക്തി നമ്മളെ വലിക്കുന്നതിനൊക്കെ ചവിട്ടി മരിക്കുവാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കാം. മോശയുടെ യേശുവരെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മണ്ണിൽ നിന്നുകൊണ്ട് മണ്ണിന് വേണ്ടി പോരാടിയ മോശയാണ് നമ്മൾ കാണുന്നത്. യുദ്ധങ്ങളുടെ പല യുദ്ധങ്ങളും സ്വന്തം ശക്തി കൊണ്ട് യുദ്ധം ചെയ്യുന്ന യേശുവെ മോശയൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. എന്നാൽ യേശുവരുടെ ജീവിതത്തിൽ സ്വന്തം ശക്തി കൊണ്ട് യുദ്ധം ചെയ്തതെങ്കിൽ ദൈവിക ശക്തി കൊണ്ട് സൂര്യനെ പിടിച്ചു നിർത്തി യേശുവെ നമ്മൾ കാണുന്നത്. ദൈവശക്തി കൊണ്ട് സൂര്യനെ പിടിച്ചു നിർത്തിയ യേശുവായെ നമ്മൾ മറക്കരുത്. ഇസ്രായേലുമാരുടെ പോരാട്ടങ്ങളുടെ നടുവിൽ അഭിഷേകത്തിന്റെ പുതപ്പ് നിവർത്തി അടിക്കുന്ന എലീശാ പ്രവാചകനെ നമ്മൾ കാണുന്നു. പ്രസംഗങ്ങളുടെ മധ്യത്തിൽ പുതപ്പ് മടക്കി വേഗത്തിന്മേൽ അടിക്കുന്ന എലീശാ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ സകല പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് പറ്റും. ഇസ്രായേലുമാരുടെ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതിനെയൊക്കെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വന്തം ശക്തി കൊണ്ട് ആടുകളെ മേയിച്ചു നടന്ന ദാവീദ്, ബാലനായിരുന്ന ദാവീദ്, ഒരിക്കലും അവന്റെ ആടുകളെ പിടിക്കുവാനായിട്ട് ഒരു സിംഹം വന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സിംഹം വന്ന് തന്റെ ഇരയെ തെടുക്കുകയാണെങ്കിൽ അത് ആദ്യമായിട്ട് കടിക്കുന്നത് ഒരൊറ്റ ഭാഗത്താണ്. ഏതൊരു സിംഹവും മറ്റൊരു മൃഗത്തിനെ തെടുക്കുവാനായിട്ട് വന്നാൽ അത് ചാടി വരുന്നത് അതിന്റെ ശബ്ദനാളത്തേക്കാണ്, പിന്നീട് ഒറ്റപുറത്തേക്ക് വരികയില്ല. 10 സെക്കൻഡ് സമയം ആ സിംഹത്തിന് കിട്ടിയാൽ മതി അത് അതിന്റെ ശബ്ദനാളം കടിച്ചു മുറിക്കും. അതിൽ കടിച്ചത് തൂങ്ങി കിടക്കും, അതിന്റെ പല്ലിറക്കി അതിനെ അത് കൊല്ലും. എന്നാൽ ദാവീദ് ബാലനായിരിക്കുന്ന ദാവീദ് തന്റെ ആടിന്റെ മേൽ ചാടി വീണ സിംഹത്തിനെ 10 സെക്കൻഡിനകം പിടിച്ച് അതിനെ നമ്മള് കൊല്ലുന്നതായിട്ട് അവന്റെ അതിന്റെ വാരണ്ടം വലിച്ചു കീറി രണ്ടാക്കി കീറിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വേഗത എന്ന് പറയുന്നത്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചെല്ലണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഫ്ലൈറ്റ് ആണെന്ന് വിചാരിച്ച് 21 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പക്ഷെ സൂര്യനിൽ ചെന്നേക്കാം. എന്നാൽ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കുവാൻ, സഭയിൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ പ്രവർത്തിക്കുവാൻ, സഭയെ കൊണ്ടുവിടുവാൻ ദൈവത്തിന്റെ ആത്മാവിന് 1 സെക്കൻഡ് മാത്രം മതി. ഇതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ശക്തി. ശൗലും നിരന്തരമായിട്ട് ദാവീദിനോട് പോരാടി, ദാവീദിനെ കൊല്ലുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. വർഷങ്ങളായിട്ട് ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നമുക്കറിയാമല്ലോ, ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗല് ചെന്നായാണ്, കടിച്ചു കയറുന്ന ചെന്നായാണ്. എന്നാൽ ആശ്ചര്യനായിരിക്കുന്ന ദാവീദ് നാടിനെ പോലെയാണ്. നമുക്കറിയാമല്ലോ, എന്തുമാത്രം പ്രാവശ്യം ഓടിച്ചിട്ടുവെങ്കിലും ഈ ആടിനെ ശൗലിന് ഈ ദാവീദിനെ കിട്ടുന്നില്ല. ഏത് ശക്തിയാണ് ദാവീദിനിൽ വ്യാപരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർമ്മേലിലെ കർമ്മയോഗിയായിരിക്കുന്ന ഏലിയാവെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ, കർമ്മേലിൽ നിൽക്കുമ്പോൾ, യഹോവയുടെ പർവ്വതമായിരിക്കുന്ന കർമ്മേലിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നുണ്ടാവാൻ പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ യഹോവേ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ. തുടർന്ന് ദൈവനമ്പുരാൻ പറയുന്നുണ്ട്, നീ മാത്രമല്ല 7000 പേരുണ്ട് എന്നെ വിളിക്കുന്ന, ആരാധിക്കുന്ന 7000 പേരുണ്ട്. പക്ഷേ അവർ താഴെ നിൽക്കുകയാണ്. മലയുടെ മുകളിൽ ദൈവനാമത്തിൽ നിൽക്കുവാൻ ഒരൊറ്റ മാത്രമേ ഉള്ളൂ. എന്നാൽ ബാലിന്റെ പ്രവാചകന്മാരുടെ മധ്യത്തിൽ പേടിച്ച് ഓടിച്ചിരിക്കുന്ന 7000 പേരുണ്ട്. സാത്താന്റെ നെഞ്ചത്ത് ചവിട്ടി വെല്ലുവിളിക്കുവാനായിട്ട്, ബാലിന്റെ നെഞ്ചത്ത് ചവിട്ടി വെല്ലുവിളിക്കുവാൻ ഒരുത്തം മാത്രമേ മുമ്പിൽ വന്ന് നിൽക്കുന്നുള്ളൂ. നമുക്ക് തന്നെ ചോദിക്കുക, നീ തന്നെ എന്തിനാ നിൽക്കുന്നത്? മറ്റൊരു 7000 പേരെ കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോ, നിനക്കൊരു ശക്തിയാകുമല്ലോ അവരെ കൂടെ ഒന്ന് കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ പറയുന്നൊരു മറുപടിയുണ്ട്. ആരാധിക്കാത്തവൻ ആരാധിക്കാത്തവന്റെ കൂടെ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ആരാധിക്കുന്നവൻ എപ്പോഴും ആരാധിക്കുന്നവന്റെ അടുത്തേക്ക് ഒന്ന് നിൽക്കും. ആരാധിക്കാത്തവൻ എപ്പോഴും ആരാധിക്കാത്തവന്റെ അടുത്ത് പോയി മാത്രമേ ഇരിക്കത്തുള്ളൂ. അവർ നമ്മളെ പുറകിലേക്ക് വിളിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ ഏലിയാവിനെ പോലെ ആരാധിക്കുന്നവനായിട്ട്, ദൈവം നാമത്തിൽ നിൽക്കുന്നവനായിട്ട് മാറ്റപ്പെടണം. അതിനുള്ള ശക്തിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒരു പക്ഷേ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് പരിഹാസങ്ങളോ നിന്നുകളോ ആളുകളോ കുറവുകളോ നഷ്ടങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ വന്നേക്കാം. നമ്മളെ മറ്റുള്ളവരെ പൊച്ചിച്ചു വെക്കാം, പരിഹസിച്ചു വെക്കാം. കാലുകളിൽ 2 കലന്മാരുണ്ട്. അതിൽ ഒരുത്തം നിരന്തരമായിട്ട് യേശുവിനെ പൊച്ചിച്ചുകൊണ്ടേയിരുന്നു, അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു, അവനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. നീ ക്രിസ്തു വല്യോ, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക. പക്ഷേ കർത്താവ് അവനോട് ഒരു വാക്കുപോലും മറുപടി പറയുന്നില്ല. നിന്നെ പുച്ഛിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും നിന്ദിക്കുന്നവരോടും നീ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇപ്പുറത്ത് കിടന്ന കള്ളൻ മർത്തവനെ അവനോട് സംസാരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരെ സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് മറ്റവൻ ചോദിക്കുകയാണ്. കർത്താവ് പരിഹസിച്ചവനോടൊന്നും പറയുന്നില്ല. പ്രതിഷ്ഠാസി എല്ലാ ദിവസവും എലിസബത്ത് രാത്രി ഈവനിങ് വാക്കിന് പോകും. സാധാരണ നല്ല നിരത്തുകൂടെയൊക്കെ നടക്കുമ്പോൾ റൈറ്റിനും പഠനയ്ക്കൊക്കെ നല്ല പട്ടികളുണ്ട്. ചില പട്ടികളിൽ രാത്രി വേഷമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ കുറച്ചുകൊണ്ട് ചാടിയെന്നിരിക്കും പട്ടി കുറയ്ക്കും. പക്ഷെങ്കിൽ രാത്രി മിണ്ടത്തില്ല. പട്ടി കുറയ്ക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് എലിസബത്ത് രാത്രി തിരിച്ചു കുറയ്ക്കത്തില്ല, മിണ്ടത്തില്ല. കാരണം രാത്രിക്ക് അറിയുന്നത് പട്ടിയാണെന്ന്, പട്ടിക്കറിയിട്ടില്ല അത് രാജ്യമാണെന്ന്. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുറയ്ക്കുന്നവർ കുറയ്ക്കട്ടെ, പക്ഷെ നമ്മൾ അറിയണം നാം ആരാണെന്നും കുറയ്ക്കുന്നവർ ആരാണ് എന്നും നമ്മൾ അറിയണം. ഒന്ന് രാജാക്കന്മാർ 18:46 നമ്മൾ കാണുന്നുണ്ട്. കർമ്മേലിലെ മഹായോഗിയായിരിക്കുന്ന ഏലിയാവ് പിന്നീട് ഇസ്രയേലിനെ ഭയപ്പെടുന്നു. ആഹാബ് രാജാവിനെ ഭയപ്പെടുമ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം അതിനോട് പറയുന്നു, ആഹാബിന് മുമ്പായിട്ട് ഓടുവാനായിട്ട് പറയുന്നു. യഹോവയുടെ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറക്കി കൊണ്ട് ഇസ്രയേലിൽ എത്തുന്ന ഒരു ആഹാബിന് മുമ്പായിട്ട് ഓടി എന്ന് നമ്മൾ 1 രാജാക്കന്മാർ 18:46 വായിക്കുന്നുണ്ട്. 7 കുതിരകളാണ് ഒരു രാജാവിന്റെ രഥത്തിലുള്ളത്. 28 കാലുകൾ കൊണ്ട് പോകുന്ന കുതിരകളെ തോൽപ്പിച്ചുകൊണ്ട്, ആ രഥത്തിനെ തോൽപ്പിച്ചുകൊണ്ട് 2 കാലിന്മേൽ ഓടിയ ഏലിയാവ് ആഹാബിന് മുമ്പായിട്ട് ഇസ്രയേലിൽ എത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ കാലുകൾക്കായിരിക്കും ശക്തി തന്നിരിക്കുന്നത്. മാലിന് കർത്താവ് ശക്തി കൊടുത്തിരിക്കുന്നത് അതിന്റെ കൊമ്പിലല്ല, അതിന്റെ കാലിലാണ്. കാരണം അതിന് തിരിഞ്ഞുകുത്താനുള്ള അഭിഷേകമല്ല കൊടുത്തത്, മറിച്ച് ഓടി രക്ഷപ്പെടാനുള്ള അഭിഷേകമാണ് മാലിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും ദൈവം അപ്രകാരമാണ് ശക്തി കൊടുക്കുന്നത്. തിരിഞ്ഞുകുത്താനുള്ള കൊമ്പിന്മേലുള്ള ശക്തി മാലിന് കൊടുത്തില്ല, മറിച്ച് അതിന്റെ കാലിന് ശക്തി കൊടുത്തു. അതിന് ഓടി രക്ഷപ്പെടുവാനുള്ള ശക്തിയാണ് കൊടുത്തത്. ദൈവമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ദൈവത്തിന്റെ അത്യന്തികമായിട്ടുള്ള ശക്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജീവിതയാത്രയിൽ ഈ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കേണ്ടതും വ്യാപരിക്കുന്നത്. ഈ ശക്തിയാണ് സഹായിക്കുന്നത്. നിരശ്രവിഷികളായിരുന്ന ശിഷ്യന്മാരെ ലോകത്തെ എത്തിയതിന്മേൽ മറിച്ചവരാക്കി മാറ്റിയതും ഈ അത്യന്ത ശക്തിയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഈ ശക്തി നമ്മൾ നേടിയെടുക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ്, 100 പോകേണ്ട 100 മുമ്പ് നമ്മുടെ നാട്ടിൽ സുവിശേഷ യോഗങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ ഓമ്പത്തണ്ടിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച്, തിരിയുണ്ടാക്കി കത്തിച്ച് സുവിശേഷത്തിന് പോയ ഒരു തലമുറയുടെ പിൻതലമുറയിലുള്ളവരാണ് നമ്മൾ. ഓമത്തണ്ടിൽ എണ്ണ ഒഴിച്ചും ചൂട്ടുകെട്ട പിടിച്ചും സുവിശേഷ യോഗങ്ങൾക്ക് പോയി പ്രാർത്ഥിച്ച് മലകളും കാടുകാരങ്ങളും കണ്ടെന്നും പാദങ്ങളും ഒക്കെ നടന്ന് കുറുകെ പോയി രാത്രിയിൽ തിരിച്ചു വന്ന് സുവിശേഷത്തിന്റെ മധ്യമം നുകർന്ന ഒരു തലമുറയുടെ മക്കളാണ് നമ്മൾ. ആ പാരമ്പര്യത്തിൽ ദൈവശക്തി നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരിക്കലൊരു അമ്മച്ചി മരിച്ചു. അമ്മച്ചിയുടെ മുറിയിൽ ഉച്ചമാനം കയറി ചെല്ലുകയാണ്. ഉച്ചമാനം കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് അമ്മച്ചിയുടെ 3 പെൺമക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുക. എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പെൺപിള്ളേരും കൂടെ വഴക്കുണ്ടാക്കുക. ഇവന്റെ അമ്മ ഉൾപ്പെടെ 3 പേരും കൂടെ വഴക്കുണ്ടാക്കുക. അപ്പൊ അവൻ വിചാരിച്ചു അമ്മച്ചിയുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം വഴക്കുണ്ടാക്കുന്നത്. അമ്മച്ചി കരുതി വെച്ചിട്ടുള്ള എന്തെങ്കിലും വില കൂട്ടി സാധനത്തിന് വേണ്ടി ആയിരിക്കാം ഈ അമ്മമാര് 3 പേരും കൂടെ വഴക്കുണ്ടാക്കുന്നത് എന്നാണ് ഈ കൊച്ചുമകൻ വിചാരിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലായത് ഇൻസുലിന് കുത്തി വെക്കുന്ന സിറിഞ്ചിന് വേണ്ടിയ അമ്മമാർ തമ്മിൽ വഴക്കുണ്ടാക്കിയെന്ന്. കാരണം ഡയബറ്റിക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പാരമ്പര്യമായിട്ട് ലഭ്യമാകേണ്ടത് ദൈവത്തിന്റെ ആത്യന്തിക ശക്തിയാണ്. ആ ശക്തി ലഭ്യമാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിന്റെ ചിന്തകളും ധ്യാനവും നമ്മളെ തന്നെ ശക്തീകരിക്കട്ടെ. എന്നെ പ്രത്യേകം ക്ഷണിക്കുകയും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷനോടും എന്നീ പ്രഭാതത്തിൽ അതിന് ശക്തി നൽകിയ കർത്താവിന്റെ വലിയ പ്രതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസമരിക്കുന്നു. കർത്താവ് നമ്മളെ സമതമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്തർക്ക് എഴുതിയ 2 4:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പോയിട്ടുണ്ട് പല പ്രാവശ്യം ഈ ഭാഗത്തോട്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ വാക്യം മനസ്സിൽ തൊട്ടിട്ടുള്ളത്. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്, ധന്യമായിരുന്ന ഒരു ചിന്തയാണ് നമുക്ക് പകർന്നു തന്നത്. ഈ അന്ത്യശക്തി ഞങ്ങളുടെ സ്വന്തം ഒന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വാക്യമായത്, അത് അച്ഛനത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് അതിനിത്രയും ആഴം സൗന്ദര്യം ഉണ്ടെന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് ബോധ്യപ്പെട്ടത്. കാരണം ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ദൈവം വിട്ടു. ആ ഇട്ട നിക്ഷേപം ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയാണല്ലോ അച്ഛൻ പറഞ്ഞതുപോലെ പല സാധാരണ മനുഷ്യരെയും അസാധാരണ മനുഷ്യരാക്കി മാറ്റപ്പെട്ടത്. കർമ്മേലിന്റെ മുകളിൽ നിന്ന് ഏലിയാവും സൂര്യനെ തടഞ്ഞു നിർത്തിയ യോശുവയും കടലിന്റെ മുകളിൽ കൂടി നടന്ന പത്രോസും ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠരായ സാധാരണ മനുഷ്യരൊക്കെ അസാധാരണത്വം കാണിച്ചതിന്റെ പിന്നിലുള്ള വലിയ യാഥാർത്ഥ്യം ഹൃദയത്തിൽ നിക്ഷേപിച്ച ഈ വാക്കുകൾക്ക് അതീതമായ ഈ വലിയൊരു പവറാണ്. ആ ഒരു വാക്യം 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് നമ്മുടെയൊക്കെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന സംഗതി തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. എനിക്കൊന്ന് വളരെ മനോഹരമായ ഒരു ഭാഗമാണ് പൗലോസ് ലേഖ. പ്രത്യേകിച്ച് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് നമ്മളെ ശക്തീകരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ദൈവം മൺപാത്രത്തിലിട്ട ആ വലിയ അമൂല്യമായ ആ സ്വത്ത് ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിലാണ് നമ്മളെ വളരെ അത്ഭുതമായിട്ട് വഴി നടത്തുന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഫലമുളവാക്കുന്ന ചിന്തകൾ തന്നെയാണ് ഈ അനുഗ്രഹധന്യമായ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛനിൽ നിന്നും നമുക്ക് ലഭിച്ചത്. വളരെ മനോഹരമായ ഒരു ചിന്ത പകർന്നു തന്ന് നമ്മളെ ധന്യമാക്കിയ. പ്രത്യേകിച്ച് ഈ ലോകത്തിലെ ജീവിതത്തിൽ ഭൗതികമായി നഷ്ടപ്പെട്ടു ചോർന്നു പോകുന്ന ഒലിച്ചു പോകുന്ന സമ്പാദ്യങ്ങൾക്കും നശിച്ചു പോകുന്നതിൻ്റെയൊക്കെ പിന്നാലെ അളഞ്ഞുവിടുന്ന മൂഢനായ മനുഷ്യന്റെ നേർക്കുള്ള ശക്തമായ ഒരു ആത്മീയ താക്കീത് തന്നെയാണ് ഈ വാക്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളെന്നുള്ള ഒരു ബോധ്യം. നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഏത് സമയത്തും എത്ര തിരക്കാണെങ്കിലും വിളിക്കുമ്പോൾ ഒരു മടിയും ഇല്ലാതെ കടന്നു വരുന്ന അച്ഛൻ്റെ ശ്രേഷ്ഠമായ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി വിനയത്തോടുകൂടി ഈ സമയത്ത് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ ഒരു പാട്ട് സമർപ്പിക്കാം. 187 ഗീതം, വളരെ ശ്രേഷ്ഠമായ ധന്യമാർന്ന പിതാക്കന്മാർ എഴുതിയൊരു പ്രാർത്ഥനാ ഗീതമാണ്. ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രവേശിക്കാം.
കരുണ കടലേ ഞാൻ നോക്കും ദേവാഗതയാലൻ പാപം എരുവി പിഴകൾ വാർത്തി
വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേരുകൾ ഈ സമയത്ത് ഓർക്കുന്നു. രൂപൻ മാത്യു ട്രെയിൻ 2 കഴിഞ്ഞ് ചികിത്സയിൽ ആണ്. പ്രിയപ്പെട്ട രൂപേനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ചാക്കോ വർഗീസ്, അതിലേക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഉറക്കാം. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചിരിക്കുന്ന ആലീസിനെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, രാജിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റാരെങ്കിലുമൊക്കെ രോഗികൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരെ ദൈവമുമ്പാകെ പ്രത്യേകമായിട്ട് ഉറക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, തന്നിമാറുന്ന ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ശരീരം കൊണ്ട് വിദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ വിനയത്തോടും താഴ്വോടും കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. യഹോവ ഭക്തന്മാരെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവല്ലോ. നിന്റെ ഭക്തന്മാരെന്ന് അവകാശപ്പെടത്തക്കവണ്ണമുള്ള ആധ്യാത്മിക ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ. ഞങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ലഭിച്ചിരിക്കുന്ന ധന്യമായ ഓരോ നിമിഷങ്ങളും ആ നഷ്ടപ്പെട്ടു പോകാത്ത, ചോർന്നു പോകാത്ത ആത്മനിറവിലേക്ക് നയിക്കുന്ന ധന്യമാർ നിമിഷങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഓരോ കൂടിവരവും വ്യക്തിജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടവും അങ്ങയിൽ നിന്ന് അത്രമാത്രം ഞങ്ങളെ പിന്തിരിപ്പിക്കുന്ന പൈശാചിക ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് ഉള്ള ഒരു മുന്നറിയിപ്പുമായി തിരിച്ചറിയുവാനും കൂടുതൽ അങ്ങയുടെ അടുക്കത്തക്കവണ്ണമുള്ള സാധ്യതകളെ കണ്ടെത്തുന്ന മേഖലയായിട്ടും ഞങ്ങളുടെ ഈ കൂട്ടായ്മ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോ നിമിഷവും ഈ കൂട്ടായ്മയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നിന്നകന്നു പോകുന്നവരായിട്ടല്ല, അങ്ങയോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണമുള്ള ഒരു യോഗ്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങയെ അന്വേഷിക്കുന്ന പലരെയും ഹൃദയത്തോട് ഇവിടുന്ന് ചേർത്ത് പിടിച്ചു. ഞങ്ങൾ കേട്ട ഏലിയാവാണെങ്കിലും മോശയാണെങ്കിലും ഇതുപോലെ അങ്ങ് അന്വേഷിച്ചവരൊക്കെയും അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് നിന്നതുപോലെ തൻ പ്രിയ ശിഷ്യന്മാരെയൊക്കെ ചേർത്ത് നിർത്തിയതുപോലെ ഞങ്ങളും അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തക്കവണ്ണം ശ്രദ്ധയോടെ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പൈശാചിക ലോകത്തിൽ തിന്മകളുടെ പ്രലോഭനങ്ങളൊക്കെയും ഓരോ നിമിഷവും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ച് ധന്യമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ നിൽക്കത്തക്കവണ്ണമുള്ള ആത്മീയാത്മീയ ബോധ്യത്തിലേക്ക് ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് പിടിച്ചുയർത്തണമേ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും നമസ്കാരങ്ങളൊക്കെ ആ ഒരു തലത്തിൽ ഉതകുന്നതായി തീരുവാൻ തക്കവണ്ണം അവിടെ നിരയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളൊക്കെ ഞങ്ങൾ ഓർത്തു. എബ്രാനെ, ഓരോ രോഗികളെയും ഞങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാളും സ്നേഹിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറമായി അങ്ങ് സ്നേഹിക്കുകയും കരുതുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. എങ്കിലും ഞങ്ങൾക്ക് ചുമതലയുള്ളത് കൊണ്ട് അവരെയൊക്കെ വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ ലാളനയും അങ്ങയുടെ നോട്ടവും ശ്രദ്ധയും ഒക്കെ അവർക്കുണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ആഴമായ വേദന അനുഭവിക്കുമ്പോഴും ആ വേദനയ്ക്കപ്പുറം സാന്ത്വനിപ്പിക്കുന്ന ദൈവകാരത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തിലും അനേകർക്ക് പകർന്നു കൊടുക്കത്തക്കവണ്ണമുള്ള ആധ്യാത്മിക നന്മയുടെ ഉത്തുംഗ സൃംഗത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം അവരുടെയൊക്കെ വിശ്വാസത്തെ അവിടുന്ന് പ്രോജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളും തിരുവുപാസം സമർപ്പിക്കുന്നു. സ്വാന്തനം കണ്ടെത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും അവർക്ക് തുണയായിരിക്കണമേ. പ്രത്യേകിച്ച് ഉറ്റവർ വേറെ പെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾ കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടായിട്ടുള്ള ആഴമായ മുറിവ് അതിൻ്റെ ആഴത്തിലേക്ക് എത്താതെ വണ്ണം അങ്ങയുടെ കരങ്ങൾ അവരെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അവിടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന് പഠിക്കുവാൻ തക്ക വന്ന് പോകുന്ന കുഞ്ഞുങ്ങളിലൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുക്കണമേ. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും നൽകണമേ. അവരുടെ പ്രായത്തിൽ ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ചിന്തിക്കത്തക്കവണ്ണമുള്ള തലത്തിൽ അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ തക്കവണ്ണം അങ്ങയുടെ കരങ്ങൾ കൂടെ ഉണ്ടാകണമേ. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തി നൽകണമേ. മാതൃകയുള്ള മക്കളായി വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ജാതിയുടെ തലങ്ങളിലേക്ക് വീണുപോകാതെ പ്രത്യാശയുടെ തലത്തിൽ വളരുവാൻ തക്കവണ്ണം നീ അവരെയൊക്കെ സഹായിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വഴി തെളിയിക്കണമേ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിപുഴച്ച ബന്ധങ്ങളിലേക്ക് വീണുപോകാതെ അവരുടെ ചിന്താഗതികൾക്കൊക്കെ തടയിട്ടുകൊണ്ട് നല്ല ഉൾക്കാഴ്ചയും ദാർശനിക ബോധവുമുള്ള തലമുറ രൂപപ്പെട്ടു വരത്തക്കവണ്ണം ഓരോ ചെറുപ്പക്കാരെയും അടുത്ത പരിശുദ്ധാത്മാവിൽ ബന്ധിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളുടെ വഴിപെട്ട യാത്രയിൽ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ കാണുകയും നിന്റെ മക്കൾക്കൊക്കെ വീണ്ടും വിചാരം ലഭിച്ചുകൊണ്ട് നന്മയിൽ വളർത്തക്കവണ്ണമുള്ള പ്രത്യേകിച്ച് ആരാധനയുടെ മഹത്വം ധന്യമായി മനസ്സിലാക്കി ജീവിക്കത്തക്കവണ്ണമുള്ള ആത്മീയ വെളിച്ചമൊക്കെയും അവിടെ നിന്ന് മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. എല്ലാ കുടുംബങ്ങളിലും കഴിയുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ശ്രദ്ധയോടെ കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബ ബന്ധത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന ഉച്ചനീചത്വവും അഹങ്കാരമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒക്കെ മാറ്റി നിർത്തി വിനയത്തോടും സ്നേഹത്തോടും ബന്ധപ്പെടുവാനും സ്നേഹിക്കുവാനും ആഴമായ ദൈവിക സ്നേഹം പങ്കുവെച്ച് ജീവിക്കാൻ തക്കവണ്ണം ഓരോ ദമ്പതികളെയും അവിടെ നിരയാക്കി തീർക്കണമേ. കുടുംബത്തിൻ്റെതായ മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. തമ്പുരാനെ അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ പണ്ടക്കൊണ്ട് സഹായിക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവർക്ക് കുടുംബജീവിതത്തിന് നിദാനമാകുന്ന വിധത്തിൽ അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. അവരുടെയൊക്കെ കുടുംബജീവിത ഭദ്രമാകത്തക്ക വണ്ണം, അവരുടെയൊക്കെ വിവാഹം നടക്കത്തക്ക വണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് അവരുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കത്തക്ക വണ്ണം അവർക്ക് സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും അവർക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നല്ല സ്നേഹം ലഭിക്കത്തക്ക വണ്ണം അവരെയൊക്കെ വഴിതെളിയിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസുരത്തിന്റെ മത്രാപൂരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നയിക്കണമേ, നടത്തണമേ. യാത്ര ചെയ്യുന്ന പാതകളിൽ കൂടി കൂരമ്പോളിലുള്ള മുകളിൽ കൂടി നടക്കുമ്പോഴും അവിടുത്തെ കരം അവർക്ക് അവരുടെ ഭുജം അവർക്ക് ബലമായി തീരുവാൻ തക്കവണ്ണം അവരെ വഴിതെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കത്തക്കവണ്ണമുള്ള ആത്മീയ ബോധ്യത്തിലേക്ക് അവരെ നയിക്കണമേ. എല്ലാ വൈദികരെയും എല്ലാ വിദ്യാർത്ഥികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് ധന്യമാക്കി തീർക്കണമേ. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഭരണം നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമൊക്കെയും അങ്ങയുടെ കാൽക്കീഴിലും അങ്ങയുടെ നിയന്ത്രണത്തിൻ്റെ വിധേയമാക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അപേക്ഷകളും സമർപ്പിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ട്, ക്ഷമിക്കണമേ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ധന്യവാർന്ന ചിന്ത പകർന്നു വന്ന അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കൂടുതൽ ആഴമായ ബോധ്യത്തോടുകൂടി ജീവിക്കാനും അനേകർക്ക് ആ ആഴത്തിന്റെ സൗന്ദര്യം പകർന്നു കൊടുക്കാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവന് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകോത്തന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടുകൂടിയും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരായ എല്ലാവരോടുകൂടിയും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ഉടനേലും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമായൊരു ദൂത് പകർന്നു വന്ന മന്നിയ താമസിന് ഒരിക്കൽ കൂടി ഈ സമയത്ത് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അർമനയിൽ മന്നി ജോണസിന് ഫീൽഡ് ഹോസ്പിറ്റലുണ്ട് രണ്ട് വൈദികരെയും, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികർക്കും വീണ്ടും നന്ദി സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമുമ്പാകെ വീണ്ടും ഓർക്കുകയും പ്രത്യേകിച്ച് നമ്മൾ രോഗികളായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചവരെ വീണ്ടും ദൈവമുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന ബൈബിൾ വായിച്ച രാജൻ ഇവരെ ദൈവകരങ്ങളിൽ വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.